നമസ്കാരം. ജ്യോതിർഗമയിലേക്ക് വീണ്ടും എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കാര്യക്ഷമമായ രക്ഷാ കർത്തൃത്വം. ധാരാളം പേർക്ക് തലവേദനയായ ഈ വിഷയത്തെ നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. ജ്യോതിർഗമയിൽ എങ്ങനെ ഒരു നല്ല രക്ഷാകർത്താവാകണം, എങ്ങനെ കുട്ടികളെ വളരെ കാര്യക്ഷമമായി വളർത്തിക്കൊണ്ടുവരണം, എത്ര നന്നായി ശ്രമിച്ചിട്ടും റിസൾട്ട് ഇല്ലാത്ത, നല്ല ഫലം തരാത്ത ഒരു ജോലിയായി മാറുന്നുണ്ടോ രക്ഷാകർത്തൃത്വം, പലരുടെയും പരാതിയാണ്. എന്തൊക്കെയാണ് രക്ഷാകർത്തൃത്വത്തിന്റെ വിവിധ വശങ്ങൾ? പാരന്റിംഗ് ചെയ്യുമ്പോൾ ഒരു രക്ഷാകർത്താവ് എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം? എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു രക്ഷാകർത്താവിന്? നമ്മുടെ ചർച്ച നമുക്ക് തുടരാം. ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ ഈ വിഷയത്തിൽ വിദഗ്ധനായ ബ്രഹ്മകുമാർ പ്രൊഫസർ ഗിരീഷ് നമ്മോടൊപ്പമുണ്ട്. ഗിരീഷ് ഭായ്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം.
നമസ്കാരം.
നമ്മൾ കാര്യക്ഷമമായ രക്ഷാകർത്തൃത്വത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു.
റൈറ്റ്.
എന്താണ് ഈ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അച്ഛനമ്മമാർ എന്തൊക്കെ മനോഭാവങ്ങളിൽ ശ്രദ്ധിക്കണം? കാരണം ഏകദേശം പത്ത് വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ കുട്ടിക്ക് സ്വന്തമായി ഒന്നും ചിന്തിക്കാനോ തീരുമാനമെടുക്കാനോ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അച്ഛനമ്മമാർ കൊടുക്കുന്ന ഇൻപുട്ട് വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ കണ്ടു. ചില മനോഭാവങ്ങൾ എന്തൊക്കെയാണ്?
ഈ 8 ആം വയസ്സ് വരെ ഞാൻ പറഞ്ഞ മാതിരി മാക്സിമം ബ്രെയിൻ ഡെവലപ്മെന്റ് അപ്പോഴാണ് നടക്കുന്നത്. ഈ സമയം വരെ ഇപ്പം ഒരു വയസ്സുള്ള കുട്ടി മാക്സിമം ടൈം ഉറങ്ങുക ചെയ്യുക, ആ സമയം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവാണ്. നമ്മള് ഒരു വളരെ കോൺഷ്യസ് ആയിട്ട് ഈ കർത്തവ്യം ചെയ്യണം, ഈ കർത്തവ്യം ചെയ്യണം, ഈ കർത്തവ്യം ചെയ്യണം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ നാച്ചുറലായിട്ട് എന്തൊക്കെയാ നല്ല ഗുണങ്ങൾ, ലൈക്ക് ലവ്, കെയർ, പോസിറ്റിവിറ്റി, ചിരിച്ച് നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട്, പിന്നെ കുറെ ട്രസ്റ്റും ഫെയ്ത്തും വെച്ചിട്ട് കുറെ സഹനം ചെയ്തിട്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു വയസ്സുള്ള കുട്ടി ഇല്ലെങ്കിൽ ഒരു 5-7 മാസമുള്ള കുട്ടി ചിലപ്പോ രാത്രി കരഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ആ സമയം അമ്മ വിചാരിക്കുന്ന സങ്കല്പം അതുപോലും ആ കുട്ടീന്റെ സബ് കോൺഷ്യസ് മൈൻഡ് റിസീവ് ചെയ്യാനുള്ളതാണ് നമ്മൾ പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞ മാതിരി, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മാതിരി, ആർട്ട് ഓഫ് പേരന്റിംഗ് ഈസ് ഈക്വൽ ടു ഒരു നല്ല അമ്മ അച്ഛനാകുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാല്, അതാണ് ഞാൻ കഴിഞ്ഞ 16 കൊല്ലത്തോടെ ലാസ്റ്റ് 16 ഇയേഴ്സിൽ സ്പിരിച്വാലിറ്റി ഇല്ലെങ്കിൽ ആധ്യാത്മികത അതിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്. ഞാൻ എന്തൊക്കെയാ റോൾസ് പ്ലേ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ? ഞാനൊരു അച്ഛനാണ്, ഞാനൊരു ബ്രദറാണ്, ഞാനൊരു വൈഫാണ്, ഞാനൊരു സിസ്റ്ററാണ്, ഞാനൊരു ഫ്രണ്ടാണ്. ഈ റോൾസ് ഞാൻ നല്ലപോലെ പ്ലേ ചെയ്യണം. അതിൻ്റെ അർത്ഥം, ഞാനൊരു നല്ല ഫാദർ അല്ലെങ്കിൽ നല്ല മദർ ഉണ്ട്, ഡെഫിനിഷന്റെ അർത്ഥം, അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്, കുട്ടി കരയുന്നുണ്ടോ രാത്രി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, എക്സാംസിൽ നല്ല മാർക്സ് കിട്ടിയിട്ടുണ്ടോ, പെർഫോം ചെയ്യുന്നുണ്ടോ, ഈ റിസൾട്ട് ഓറിയന്റഡ് കാര്യങ്ങൾ കുറച്ച് സൈഡ് വെച്ചിട്ട് ഈ കുട്ടീന്റെ ഇൻഡിവിജ്വാലിറ്റി, ഇത് എന്റെ മകനാണ്, എന്റെ മോളാണ്, ഈ അമ്മ ഈ അച്ഛന് ഈ കുട്ടിയോട് വളരെ സ്നേഹമാണ്, ഐ ആക്സെപ്റ്റ് യു ആസ് യു ആർ കംപ്ലീറ്റ്ലി, വെദർ നിങ്ങൾക്ക് ഫസ്റ്റ് പൊസിഷൻ കിട്ടുന്നുണ്ടോ സെക്കൻഡ് പൊസിഷൻ കിട്ടുന്നുണ്ടോ, ഈ കാര്യങ്ങൾ നമ്മൾ ഒരു ഇനീഷ്യൽ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇത് പ്രോഗ്രാമിംഗ് നടന്നു, ആ ഫയലും ഫോൾഡറും വെച്ചിട്ട് പ്രോഗ്രാമിംഗ് നടന്ന സ്ഥിതിക്ക് ജീവിതകാലം ഈ ഓറിയന്റേഷൻ വെച്ചിട്ട് ആ കുട്ടീന്റെ ആറ്റിറ്റ്യൂഡും അങ്ങനെ തന്നെ ഡെവലപ്പ് ആവും. പക്ഷെ ഈ ആർട്ട് ഓഫ് പേരന്റിംഗിന്റെ അർത്ഥം എന്താ വെച്ചാല്, ഞാനൊരു വറിഡ് പേരന്റ് ആയാല്, ഞാനൊരു കുട്ടീന്റെ നല്ല ഭവിഷ്യത്തിന് വേണ്ടിയിട്ട് പഠിക്കുന്നില്ലെങ്കിൽ ഞാൻ ചീത്ത പറയുന്നുണ്ട്, ഈ ചീത്ത പറയുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, ഫ്രസ്ട്രേറ്റ് ആവുന്നുണ്ട്.
അത് പറയുമ്പോ, കാരണം എത്രയൊക്കെ ചീത്ത പറയുമ്പോഴും എത്രയൊക്കെ ഇനിയിപ്പോ മോശമായ വാക്കുകൾ ചിലവർ ഉപയോഗിക്കുന്നു, പക്ഷെ അതിന്റെ പിന്നിലൊക്കെ കുട്ടി നന്നാവണം, കുട്ടി ഭാവിയിൽ ഉയരണം എന്നുള്ള ആ ഒരു ചിന്തയുണ്ട്. അപ്പൊ അവിടെ നമുക്ക് രക്ഷാകർത്താക്കളെ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും?
ഞാനിത് പേരന്റ്സിനെ ബ്ലെയിം അല്ല ചെയ്യുന്നത്, ഞാനിതിനെ പറയുന്നത് ദിസ് ഈസ് നത്തിങ് ബട്ട് ഇഗ്നോറൻസ്. നമുക്ക് ശരിയായ അറിവില്ല. എന്റെ ഉദ്ദേശ്യം, എന്റെ എക്സ്പെക്ടേഷൻ കുട്ടിയോട് വളരെ നല്ലതാണ്. കുട്ടി റെസ്പോൺസിബിൾ ആവണം, ഒരു പ്രാവശ്യം സ്നേഹത്തോട് പറഞ്ഞാല് കേൾക്കണം. പക്ഷെ ലാക്ക് ഓഫ് പേഷ്യൻസ്, ഞാൻ ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട്, മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട്, ഇത് കേൾക്കാത്ത സമയത്ത് ഞാൻ ചീത്ത പറയുന്നുണ്ട്, ഞാൻ ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അവിടെ നോട്ട് നോയിങ്ലി എന്റെ ബിഹേവിയർ, എന്റെ ആ കുട്ടീനെ എങ്ങനെ ആ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്ത്, അതാണ് ഡാമേജിങ്. അത് വെച്ചിട്ട് കുട്ടി വലുതായിക്കൊണ്ടിരിക്കുമ്പം ആ കുട്ടി അമ്മക്കും അച്ഛന്റെ പ്രതി ആ റെസ്പെക്ടും റിഗാർഡും ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാല് സ്കൂളിൽ പറയുന്നുണ്ട് ദേഷ്യപ്പെടാൻ പാടില്ല, പക്ഷെ ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മയും അച്ഛനും കാണുന്നുണ്ട്, അവര് എന്നോട് എന്റെ ഇപ്പൊ ഞാൻ കേട്ടിട്ടില്ല വിചാരിച്ചു, അവരെന്റെ മേലെ ദേഷ്യപ്പെടുന്നുണ്ട്. സോ ഐ ഓൾസോ ലൂസ് ദ കൈൻഡ് ഓഫ് റെസ്പെക്ട് റിഗാർഡ്, പിന്നെ ഞാൻ ഇനിയും കേൾക്കത്തില്ല. സോ ദിസ് ഈസ് നോട്ട് ദ സൊല്യൂഷൻ.
പക്ഷെ അവിടെ ഇപ്പൊ കോമൺ പീപ്പിൾ, സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പൊ 10 പ്രാവശ്യം പറഞ്ഞു കേട്ടില്ല, 15 തവണ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു സാധാരണ എല്ലാവരും പറയുന്ന വാക്കാണ് പേഷ്യൻസിന് ഒരു ഒരു ലിമിറ്റ് ഇല്ലേ? അപ്പോ ആ ലിമിറ്റ് നമുക്ക് എത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും? ഹൗ ഫാർ പ്രാക്ടിക്കലി?
അവിടെ അമ്മയും അച്ഛനും പേരന്റ്സിന് യുനോ വി ഹാവ് ടു ഐഡന്റിഫൈ വെദർ ഈ ലിമിറ്റ് പറയുമ്പം ആം ഐ സൊല്യൂഷൻ ഓറിയന്റഡ് ആണോ, ഓർ ഞാൻ ആ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്, ടെമ്പററി കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണോ ഞാനൊരു വേറെ ഒരു ഓപ്ഷന് ചീത്ത പറയുന്നത്. ഫസ്റ്റ് ലെറ്റ് അസ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഈ ഇനി ഏത് സാഹചര്യത്തിലും ഒരു പ്രാവശ്യമോ 10 പ്രാവശ്യമോ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല, 11-ാമത്തെ പ്രാവശ്യം ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടും ഈ ചീത്ത പറയുന്നത്, ദേഷ്യപ്പെടുന്നത്, ഇത് ശരിയാണോ തെറ്റാണോ? അക്കോർഡിംഗ് ടു മീ, ഞാൻ മനസ്സിലാക്കിയത്തോളം, അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്, എനി ലിമിറ്റ് ടു ഗെറ്റ് ആംഗ്രി, ദേഷ്യം വരുന്നത്, യുനോ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്.
എനിക്ക് തോന്നുന്നു അത് കൂടുതൽ നെഗറ്റീവായ പിന്നീട് ഇമ്പാക്ട് ഉണ്ടാക്കും.
നമ്മള് വളരെ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ആയിട്ട്, ഞാൻ ഒരു എക്സാമ്പിൾ തരാം. വിചാരിച്ചോ മോള് മകൻ ടി വി നോക്കുന്നുണ്ട്, ഒരു 10 ദിവസം കഴിഞ്ഞ എക്സാം ഉണ്ട് വിചാരിച്ചോ. അമ്മ ഇല്ലെങ്കിൽ അച്ഛൻ ഒരു പ്രാവശ്യം വളരെ സ്നേഹത്തോട് പറഞ്ഞു, എന്താ വെച്ചാൽ അറിയാം ഞാനൊരു നല്ല അമ്മയാവണം, ഒരു നല്ല അച്ഛനാവണം, സ്നേഹം ഇസ് എ ഗുഡ് വേർച്ചു. ഞാൻ വളരെ സ്നേഹത്തോട് പറഞ്ഞു, മോളെ ടി വി ബന്ധാക്ക്, പഠിക്കേ നിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്. 2-ാമത്തെ പ്രാവശ്യം, 3-ാമത്തെ പ്രാവശ്യം, 4-ാമത്തെ പ്രാവശ്യം, 5 പ്രാവശ്യം
കുട്ടി ചെയ്യുന്നില്ല.
ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ക്യൂക്കി കുട്ടിക്ക് ടി വി കാണാൻ ഇഷ്ടമാണ്, പഠിക്കുന്ന കുറച്ച് ബോറിംഗ് ആണ്. സോ കുട്ടിക്ക് എന്താ ഇഷ്ടപ്പെടുന്നത് അതേ ചെയ്യുള്ളൂ. നാ ഒരു 5-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഇഫ് മമ്മ സേസ് നീ നല്ലപോലെ പഠിച്ച് എഞ്ചിനീയർ ആവണം, ഐ മീൻ സോറി, ഡോണ്ട് ടെൽ മീ ദാറ്റ് ഐ നീഡ് ടു ബിക്കം എൻ എഞ്ചിനീയർ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ബിക്കം എൻ എഞ്ചിനീയർ. എനിക്കറിയില്ല, നിങ്ങള് ഈ 5-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 25-ാം വയസ്സ് ഉള്ള റെസ്പോൺസിബിലിറ്റി, എഞ്ചിനീയർ ആവണം, ഭവിഷ്യം ഉണ്ടാവണം, ഈ സമയം പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവുന്നില്ല കുട്ടിക്ക്. So the process of handling the magal or magan, it rests on the parents. For example, njan kore parents ingine samsarikkumbo, for example, or 5-ാം ക്ലാസ് padikkuna kuttikku 10 divasam kayna exam undu, pakshe ippo irunna tv nokkuvana, amma valare snehathode parnju, mone tv bandakkite padikkan irikkan. ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3, 4, 1/2 മണിക്കൂർ വരെ പറഞ്ഞു. ഐഡിയലി ഈ മാക്സിമം കുട്ടികൾ അത് കേൾക്കൂല. എന്താ വെച്ചാൽ അവർക്ക് ടി വി കാണാൻ ഇഷ്ടമാണ്. ആ സമയം അമ്മ നീ വലിയ നല്ല കുട്ടിയായി പഠിച്ച് എഞ്ചിനീയർ ആവണം, നിന്റെ ജോലി, നിന്റെ ഭവിഷ്യം, നീ നിന്റെ തന്നെ റെസ്പോൺസിബിലിറ്റി, ഇതൊന്നും പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ പറയുന്നൊന്നും കുട്ടിക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഞാൻ പറയുന്ന ഭാഷ മോനെ ടി വി ബന്ധാക്ക്, അത് കുട്ടി കേൾക്കുന്നില്ല. ഈ ഡെസ്പിറേഷനിൽ അമ്മേന്റെ കയ്യില് നമ്മൾ നാച്ചുറൽ ആയിട്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ ബ്രദർ പറഞ്ഞു നമ്മൾ ഈ നാച്ചുറൽ ആണല്ലോ ഡെസ്പിറേഷൻ ആവുന്നത്, ഫ്രസ്ട്രേറ്റ് ആവുന്നത്, ഈ നാച്ചുറൽ പറയുന്ന ഡെസ്പിറേഷൻ ഇല്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ ഇല്ലെങ്കിൽ ആങ്കർ, അതാ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത് ഈ ഇഗ്നോറൻസ് ഇല്ലേ, ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മൾ ആരും പറഞ്ഞു തരുന്നില്ല, ഇതുകൊണ്ട് നമ്മൾ എക്സ്പോസും ആവുന്നില്ല. ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒരു കുട്ടി വേണം, ഐ വോണ്ട് ടു ബിക്കം എ മദർ. ആ ഒരു ഡിസയർ വരുമ്പം നമ്മൾ ഇതൊന്നും പറ്റി വിചാരിക്കുന്നില്ല,
വലിയ റെസ്പോൺസിബിലിറ്റി
അത് നമ്മൾ വിചാരിക്കുന്നില്ല. ഞാൻ ഇംഗ്ലീഷിൽ ചിലപ്പം പറയാറുണ്ട് വിത്ത് മൈ വെരി കോൺഫിഡൻറ് ഓഡിയൻസോട്, അവരത് തെറ്റായിട്ട് എടുക്കാത്ത ഓഡിയൻസോട് ഞാൻ പറയുന്നുണ്ട്, എനി പേരൻറ് ഹു വിഷ് ടു ബി എ പേരൻറ്, എനി കപ്പിൾ ഹു വോൺസ് ടു ബി എ പേരൻറ്, യു ഹാവ് നോ റൈറ്റ് ടു ബിക്കം, യു നോ, ടു ബെയർ എ ചൈൽഡ്, ഒരു 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 കുട്ടീനെ ജനിക്കാൻ കൊടുക്കാൻ അത് നിങ്ങൾക്ക് റൈറ്റ് ഇല്ല, അൺടിൽ ആൻഡ് അൺലെസ് യു നോ ഹൗ ടു റെയർ ദം. അത് മലയാളത്തൊന്നും ബ്രദർ പറയാൻ പറ്റുമോ?
അതായത് ആ കുട്ടി എങ്ങനെ വളർത്തിക്കൊണ്ടുവരണമെന്ന് അറിയാത്തിടത്തോളം
യെസ്
നമുക്ക് ഒരു കുട്ടിയെ ഈ ലോകത്തിന്
കൊണ്ടുവരാൻ
പ്രസന്റ് ചെയ്യാൻ പറ്റില്ല,
കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാല് ആ എനിക്ക് കുട്ടി വേണം അത് വിചാരിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. പക്ഷെ ലേറ്റർ ഓൺ ഈ കുട്ടി തന്നെ എനിക്ക് ഏറ്റവും നല്ല ഏറ്റവും സ്ട്രെസ് ഉള്ള ഏറ്റവും ചിന്ത ഉള്ള വിഷയമായി മാറുന്നത്. സോ വാട്ട് ദ മദർ ഡസ്, ഞാൻ ആ ഹൈഫൈ സാധനം പറയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്ന ഭാഷ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷ മോനെ പ്ലീസ് ടി വി ബന്ധാക്ക് പഠിക്ക്, അത് കുട്ടി അനുസരിക്കുന്നില്ല. ജനറൽ ടെൻഡൻസിയാണ് ഞാൻ, പിന്നെ ദേഷ്യം, പിന്നെ അമ്മമാര് പറയുന്നുണ്ട് പിന്നെ ബ്രദർ എനിക്ക് ദേഷ്യം വരത്തില്ലേ. Now the question is, this is where the ignorance of anger, ee anger ennaanu desham ennaanu, which doesn't make me a good parent.
But edayile njan onnu kerte, do the parent enavadu vera endengil choice undo?
Yes, adaanu njan, that's where I'm coming to. Spirituality, aadhyatmikta, namak kore choices therunnundu. And njan manasilakkittolam ഈ ആധ്യാത്മികത നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ 24 മണിക്കൂറിൽ അത് നമ്മൾ യൂസ് ചെയ്ത് ഈ ടൂൾസ് യൂസ് ചെയ്തിട്ട് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇതേ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ, ഞാൻ കുട്ടിയോട് ചീത്ത പറഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ദേഷ്യം വോയിസ് റേസ് ആക്കി പോയിട്ട് പഠിക്കടാ അങ്ങനെ പറഞ്ഞപ്പം ചിലപ്പം കുട്ടി പേടിച്ചിട്ട് പോയിട്ട് പഠിക്കും. നമ്മൾ ഈ പോയിട്ട് പഠിക്കും ഈസ് ഓൾസോ എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ പഠിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ടി വി ക്ലോസ് ആയി പുസ്തകം തുറന്ന് ഇരുന്ന് പഠിക്കുന്നുണ്ട്, എത്ര അകത്ത് പോകുന്നുണ്ട് പോകുന്നില്ല അത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. നൗ അറ്റ്ലീസ്റ്റ് മമ ഈസ് ഹാപ്പി, ഈ കുട്ടി അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പഠിക്കുന്നുണ്ട്, ഫൈൻ. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പം ഞാനൊരു അനലജി തരാം. ഓക്കെ, എന്തുകൊണ്ട് ദേഷ്യം ഈ സിറ്റുവേഷനിൽ ഒരു റൈറ്റ് അപ്രോച്ച് അല്ല? അപ്രോച്ച് ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ കയ്യിൽ സൊല്യൂഷൻസ്, ഓപ്ഷൻസ് എന്ന് പറഞ്ഞ മാതിരി. ഞാൻ വിചാരിച്ചോ, ഗിരീഷ് ബ്രദറിന് വയറുവേദനയുണ്ട്, ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി, എനിക്ക് അറിയുന്ന ഡോക്ടറാണ്, കംപ്ലീറ്റ് ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഇൻ ദ ഡോക്ടർ. ഡോക്ടർ എനിക്ക് മരുന്ന് എഴുതി തന്നു, ഞാൻ വീട്ടിൽ പോയി രാവിലത്തെ ഡോസ് കഴിച്ചു, കുറച്ച് നേരം എനിക്ക് അത് ഒരു സുഖമായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ പിന്നെയും വേദന തുടങ്ങി. ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ഐ വിൽ ടേക്ക് അനദർ ഡോസ്. ഉച്ചക്കത്തെ ഡോസ് എടുത്തു, പിന്നെ അരമണിക്കൂർ സുഖം, പിന്നെ വേദന തുടങ്ങി. രാത്രിയത്തെ ഡോസ് കൊടുത്തു, അനദർ ഹാഫ് ആൻ അവർ റിലീഫ്, ബട്ട് അഗെയിൻ ദ പെയിൻ സ്റ്റാർട്സ്. ഐഡിയലി ഒരു ദിവസം നോക്കി എനിക്ക് വേദന മാറുന്നില്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ ദിവസം പിന്നെയും ഡോക്ടറിന് അടുത്ത് പോയി. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഒരു റിലീഫും ഇല്ല, പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട്. സോ വാട്ട് ദ ഡോക്ടർ ഡസ് ജനറലി, ഗിരീഷോട് പറഞ്ഞു, ഈ മരുന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഫ്രഷ് മരുന്ന് എഴുതി തരാം, കുറച്ച് ഹയർ ഡോസസ് ഓഫ് ആന്റിബയോട്ടിക്സ് മെഡിസിൻസ് എല്ലാം എഴുതി തന്നു. ഞാൻ പറഞ്ഞു, താങ്ക് യു ഡോക്ടർ. Now, question. ഫസ്റ്റ് ദിവസം മരുന്ന് കഴിച്ചത് ആ മെഡിസിൻ എഫക്റ്റീവ് ആയിരുന്നോ ഓർ വാസ് ഇറ്റ് നോട്ട് എഫക്റ്റീവ് ഫോർ ദ പെയിൻ? എഫക്റ്റീവ് അല്ല, ഇല്ലെങ്കിൽ പിന്നെ വേദന കുറച്ച് കുറച്ച് കംപ്ലീറ്റ്ലി മാറണമായിരുന്നു. ഇൻ ദിസ് സിറ്റുവേഷൻ എന്റെ വേദന മാറിയിട്ടില്ല, സോ ദ ഡോക്ടർ റീപ്ലേസ് ദ മെഡിസിൻ ബിക്കോസ് ദിസ് മെഡിസിൻസ് വെർ നോട്ട് എഫക്റ്റീവ് ഓൺ ഗിരീഷ്. റൈറ്റ്, ഓക്കെ. ക്വസ്റ്റ്യൻ, ഞാൻ ഒരു പ്രാവശ്യം സ്നേഹത്തോടെ പറഞ്ഞു മോനെ പ്ലീസ് പഠിക്ക്, രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ, അരമണിക്കൂർ, അഞ്ച് പ്രാവശ്യം പറഞ്ഞു. ആറാമത്തെ പ്രാവശ്യം ഐ യൂസ്ഡ് എ ടൂൾ, ദേഷ്യത്തോടെ പറഞ്ഞു, കുറച്ച് പേടിപ്പിച്ചു, അത് അനുസരിച്ചു കുട്ടി. റൈറ്റ്, ക്വസ്റ്റ്യൻ, ജീവിതകാലം വരെ പഠിക്കുവോ? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ചീത്ത പറയേണ്ടി വരുവോ?
വീണ്ടും
പറയേണ്ടി വരും. നാല് ദിവസം കഴിഞ്ഞിട്ടോ?
വീണ്ടും.
ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ? Now my question is, ഈ ചീത്ത പറയുന്നത് ഇസ് ഇറ്റ് ദ റൈറ്റ് എഫക്റ്റീവ് മെഡിസിൻ?
സോ വാട്ട് ഇസ് ദ മെഡിസിൻ?
യാ, ദ മെഡിസിൻ ഇസ്, ഞാൻ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് പറയാം. ഇതിന് അമ്മക്ക് കുറച്ച് ശക്തി, യുനോ, പേഷ്യൻസ്, ഇതെല്ലാം കൊണ്ടുവരാനുള്ള യുനോ എഫേർട്ട് എടുക്കേണ്ടി വരും. വിത്തൗട്ട് ദിസ് ദിസ് ഇസ് നോട്ട് പോസിബിൾ. ആൻഡ് ദാറ്റ് ഇസ് വെയർ വി സേ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഇസ് ടു ചാനലൈസ് യുവർ തോട്ട് പ്രോസസ്, വേറെ സിറ്റുവേഷൻ അന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഞാൻ ഡിസ്റ്റർബിങ് സിറ്റുവേഷനിൽ നല്ലപോലെ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എൻ്റെ അടുത്ത് കഴിവുണ്ട്, ബിക്കോസ് ഐ ഹാവ് ദ പവർ. നൗ വാട്ട് ഐഡിയലി ദ മദർ ഹാസ് ടു ഡു ഇസ് ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണം, ഈ മെഡിസിൻ എഫക്റ്റീവ് അല്ല. റൈറ്റ്, കുട്ടിയോട് ഒരു പ്രാവശ്യം പറഞ്ഞു, അഞ്ച് പ്രാവശ്യം പറഞ്ഞു, ആറ് പ്രാവശ്യം പറഞ്ഞു, കേൾക്കുന്നില്ല കുട്ടി. കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആണ് ടി വി നോക്കാൻ. വളരെ ശാന്തിയോടെ ബട്ട് ലോട്ട് ഓഫ് പേഷ്യൻസ് അമ്മ കുട്ടീൻ്റെ അടുത്ത് പോകണം, ആ റിമോട്ട് കൺട്രോൾ എടുക്കണം, ടി വി സ്വിച്ച് ഓഫ് ആക്കണം, ഒന്നും പറയാൻ പാടില്ല. ആ റിമോട്ട് കൺട്രോളിൻ്റെ പിന്നാലത്തെ ഭാഗത്ത് അവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ടാവും, അത് എടുത്തിട്ട് അവിടെ പിന്നാലെ രണ്ട് പെൻസിൽ സെൽ ബാറ്ററി ഉണ്ടാവും, അതും കൂടി എടുത്തിട്ട് അത് വെക്കണം. തിരിച്ച് ഫ്ലാപ്പ് വെച്ചിട്ട് റിമോട്ട് കൺട്രോൾ ടേബിളിൽ വെക്കുക, കുട്ടീനെ വളരെ സ്നേഹത്തോടെ നോക്കുക, ഒന്ന് പുഞ്ചിരിക്കുക, ടി വിൻ്റെ അടുത്ത് പോവുക, സ്വിച്ച്, ടി വിൻ്റെ പ്ലഗ് ഉണ്ടാവില്ല, അത് ഓഫ് ചെയ്യുക, അവിടെ നിന്ന് ആ പ്ലഗ് എടുക്കുക, ടി വി സെറ്റിൻ്റെ രണ്ടാമത്തെ എൻഡ് ഉണ്ടാവും, അതും കൂടി എടുക്കുക, നല്ലപോലെ അത് ഫോൾഡ് ചെയ്യുക, വയറെടുക്കണം, ഫോൾഡ് ചെയ്തിട്ട് അത് കയ്യിൽ വെച്ചിട്ട് പിന്നെയും കുട്ടീനെ നോക്കുക, വളരെ സ്നേഹത്തോടെ നോക്കുക, വിത്ത് ലോട്ട് ഓഫ് സെൽഫ് റെസ്പെക്ട്, വിത്ത് ലോട്ട് ഓഫ് സെൽഫ് ഡിഗ്നിറ്റി, വിത്ത് ലോട്ട് ഓഫ് സെൽഫ് വെർത്ത്. ശാന്തമായിട്ട് തിരിച്ച് കിച്ചണിലേക്ക് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക.
What is the child shouts? കുട്ടി ബഹളം വെച്ചെന്തി?
എങ്ങനെ ബഹളം വെക്കും?
കാരണം ഇവിടെ അപ്പഴ നേരത്തെ ഒക്കെ പറയുകയേ ചെയ്തുള്ളൂ, നേരത്തെ ചീത്ത പറയുകയേ ചെയ്തുള്ളൂ, പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു? ഒരു എന്റെ റൈറ്റിന്റെ മീതെയുള്ള ഒരു കടന്നാക്രമണം നടത്തി.
ഐഡിയലി ആ കുട്ടി വളരെ അധികം റിയാക്ട് ചെയ്യും. എറ്റ് ദ മോസ്റ്റ് റിയാക്ട് എന്താ ചെയ്യാ പറയട്ടെ, ഞാൻ പഠിക്കത്തില്ല, ഇനി എന്നാ ചെയ്യാതെ നോക്കിക്കോട്ടെ. ക്വസ്റ്റ്യൻ, അമ്മ അച്ഛന്റെ എഫേർട്ട് ഇസ് നോട്ട് പഠിപ്പ്, മൈ എഫേർട്ട് ഇസ് ടു ടീച്ച് ഹിം ഫോർ ലൈഫ് ലോങ് ശാന്തി, പ്രേമം, സ്നേഹം, യുനോ, വിത്ത് കംപ്ലീറ്റ് റെസ്പെക്ടോടെ എനിക്ക് ഇതെല്ലാം കേൾക്കേണ്ടി വരും. ഐ ആം ടീച്ചിങ് ദ ചൈൽഡ്, ദാറ്റ്സ് വാട്ട് ദി ആർട്ട് ഓഫ് പേരന്റിംഗ് ഇസ്. ദ ഒബ്ജക്റ്റീവ് ഇസ് നോട്ട് ടു മേക്ക് ഹിം സ്റ്റഡി, അത് വളരെ ഒരു ചെറിയ ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് ആണ് ജീവിതകാലം മൊത്തം വരെ നല്ല വലിയ എഞ്ചിനീയർ ആയിട്ടും ഡോക്ടർ ആയിട്ടും ഹി ഷുഡ് നോട്ട് അഡോപ്റ്റ് ആംഗർ. സോ ഐ എം നോട്ട് ടീച്ചിങ് ഇൻ ദ റൈറ്റ് തിങ്. അപ്പൊ ഒരു ദിവസം വിചാരിച്ചോ പഠിക്കുന്നില്ല, അവിടെ തന്നെ ഇരിക്കും, ദേഷ്യപ്പെടും, ഭക്ഷണം കഴിക്കില്ല, കുഴപ്പമില്ല. റൈറ്റ്, രണ്ടാമത്തെ ദിവസം സെയിം പ്രൊസീജിയർ പോസിബിൾ. രണ്ടാമത്തെ ദിവസം കുട്ടി റിമോട്ട് കൺട്രോൾ ഒളിപ്പിച്ചു വെക്കും. യു മേ നോട്ട് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഈവൻ ടേക്ക് ദ പെൻസിൽ സെൽ ബാറ്ററീസ്, കുഴപ്പമില്ല, യു സ്വിച്ച് ഓഫ് ദ ടി വി, ടേക്ക് ദ വയർ, വയർ ഇല്ലാത്ത കാണാൻ പറ്റൂലല്ലോ, വയർ വെച്ചിട്ട് നല്ലപോലെ ചീത്ത പറയാൻ പാടില്ല. മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം, അഞ്ചാമത്തെ ദിവസം, ഞാനിപ്പം വെരി റീസെന്റ്ലി ബോംബെയിൽ ഒരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു അച്ഛനും ഒരു ചെറിയ കുട്ടി മടിയിലിരുന്നിട്ട് കേൾക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ആ കുട്ടി പറഞ്ഞു, മീൻസ് ഹി ഡിഡ് നോട്ട് വെയിറ്റ് ടു സീ വെദർ ദ ഹോൾ ഓഡിയൻസ് ഇസ് ലിസ്ണിംഗ് ടു മീ, എല്ലാവരും മുമ്പിൽ പറഞ്ഞു, കുട്ടി ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് നോക്കും.
ഓപ്ഷൻസ്
ഓപ്ഷൻസ് ഉണ്ടല്ലോ, കുട്ടിക്ക് ഭയങ്കര ഓപ്ഷൻസ് ആണ്, എന്താ വെച്ചാൽ വളരെ പവർഫുൾ ആ. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിട്ട് ടി വി ബന്ദാക്കും, വയറെടുക്കും, ഇവിടുത്തെ വയറെടുക്കും, ഫോൾഡ് ചെയ്ത് പോക്കറ്റിൽ വെക്കും. അപ്പൊ പറഞ്ഞു, ഞാൻ രണ്ടാമത്തെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞു, അമ്മ രണ്ടാമത്തെ ഫ്രണ്ടിന്റെ വീട്ടിൽ വരും. നൗ വാട്ട് ഐ എം ഡൂയിങ് ഈസ് ഐ മീൻ ഐ വിൽ ടെൽ യു, ഈ വിചാരിച്ചു ഇത് 7 ദിവസം ചെയ്തു ഞാൻ, കുട്ടിക്ക് ഒരു സംസ്കാര പരിവർത്തനം വന്നിട്ടില്ല. ദാറ്റ്സ് നോട്ട് വാട്ട് മൈ റിയൽ ഒബ്ജക്റ്റീവ് ഇസ്. മൈ റിയൽ ഒബ്ജക്റ്റീവ് ഇസ് ദാറ്റ് ഐ ഷുഡ് പ്ലേ വിത്ത് ദ റൈറ്റ് ടൂൾസ്. ശരിയായ യുനോ സ്നേഹം, ശാന്തി, ശക്തി, അതുകൊണ്ട് എനിക്ക് കാര്യം ഹാൻഡിൽ ചെയ്യണം. 7-ാമത്തെ ദിവസം ഈ പ്ലഗ് ഓഫ് ആക്കിയിട്ട് ഈ വയറെടുക്കുമ്പം അമ്മ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, യുനോ ദ ഓപ്ഷൻസ്, ദ ഹയർ വെർഷൻ ഓഫ് ദി ഓപ്ഷൻസ്. മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് കേബിൾ അവരോട് ഫോൺ ചെയ്തിട്ട് പറയാം, ഇനി നമുക്ക് കേബിൾ കണക്ഷന്റെ ആവശ്യമില്ല, ഇത് 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇത് കട്ട് ചെയ്യണം, അഡ്വാൻസ് പേയ്മെന്റ് തന്നിട്ടുണ്ട് അതെല്ലാം റീഫണ്ട് ചെയ്യണം. പിന്നെ നമ്മുടെ അടുത്ത് ഇത് സോണിന്റെ 52-ഇഞ്ചിന്റെ TV ഉണ്ട്, ഇതിന്റെ ഒരു ആവശ്യമില്ല. ഇപ്പം ഇവരുടെ അച്ഛൻ 75,000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്, ഒരു 70,000 രൂപക്ക് ഏതെങ്കിലും കസ്റ്റമർ കിട്ടിയിട്ടുണ്ടെങ്കിൽ റീസെയിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ നിങ്ങൾ കേബിൾ അവരോട് സംസാരിക്കണം. ഈ കുട്ടി പിന്നാലെ ഇരിക്കുന്ന കുട്ടി 500% ഗ്യാരണ്ടീഡ് ഞാൻ പറയാം, കുട്ടി റിയാക്ട് ചെയ്യും. എങ്ങനെയാ റിയാക്ട് ചെയ്യാ പറയട്ടെ? കുട്ടി പറയും, അമ്മ എന്താ പ്രശ്നം, എന്തിനാ TV വൈ ആർ യു സെല്ലിങ് ഓഫ് ദ TV? എന്തുകൊണ്ടാന്ന് കുട്ടി റിയാക്ട് ചെയ്യാ പറയട്ടെ. എന്താ വെച്ചാ ഈ ജീവിതത്തിൽ കുട്ടി ആദ്യത്തെ പ്രാവശ്യമാണ് ഇതുവരെ അമ്മ പറയും കുറെ, പക്ഷെ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് 7 ഡേയ്സ് ഈ കുട്ടിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയി, അമ്മ ഒന്നും പറയുന്നില്ല,
ചെയ്യാൻ തുടങ്ങി.
പക്ഷെ ചെയ്യാൻ തുടങ്ങി. She has started doing it in actions. But she did not get angry. She did not react. She was absolutely peaceful. She was very loving. She was very caring. Nee padichittundo, homework cheyittundo, India, I mean, that's not the issue. Now he will request, amma endina nu TV velkam ponnu. Then now the kutti is come to the illa the kutti will come to the table. Come, we will discuss. I am giving complete self respect to the child also. ഓക്കെ, എന്തുകൊണ്ട് അമ്മ TV വിൽക്കാൻ പോകുന്നു പറയട്ടെ. എന്താ വെച്ചാൽ നീ സ്കൂളിൽ നിന്ന് വരുമ്പം ഈ ഷൂ അവിടെ മറ്റേ ഷൂയുടെ കൈ കഴുകാതെ, ഭക്ഷണം കഴിക്കാതെ, കുളിക്കാതെ നീ TV കാണുന്നുണ്ട്. അത് അമ്മക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മ നാവ് നീ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെല്ല പണിഷ് ചെയ്യുന്നു, ബിക്കോസ് യു ആർ മൈ കിഡ്, ഐ ലവ് യു ഫോർ എവർ അൺകണ്ടീഷണലി, ബട്ട് ഫോർ സെർട്ടൻ ഇഷ്യൂസ് ഐ ഹാവ് എ പ്രോബ്ലം വിത്ത് ദ TV. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഞാൻ TV സ്കൂളിൽ നിന്ന് വന്ന പാട് കാണൂല. ഓക്കെ ഗുഡ്, അപ്പ അമ്മ അത് TV വിൽക്കില്ല. ലുക്ക്, യു ആർ യുനോ ബ്യൂട്ടിഫുള്ളി ട്രൈങ് ടു ഹാൻഡിൽ ദിസ് സ്മാർട്ട് കിഡ്. 2-ാമത്തെ, പിന്നെ വൈകുന്നേരം എന്താ വെച്ചാൽ ഇപ്പൊ എക്സാം ആണ്, ഒരു ദിവസത്തിൽ യു ഡിസൈഡ് 2 മണിക്കൂർ നിന്റെ പോകോ കാർട്ടൂൺ നെറ്റ്വർക്ക് അത് മാത്രം, ഇല്ല ഇല്ല 3 മണിക്കൂർ, ഫൈൻ 3 മണിക്കൂർ ഉണ്ടെങ്കിൽ TV ഹലോ ഫോൺ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, 2 മണിക്കൂർ. നാവ് Now these files, ഇത് ഒരു ദിവസത്തോ ആവില്ല, ഈ കുറച്ച് ഇൻ എവറി ആക്ഷൻസ് ഓഫ് മൈൻഡ് ദ വേ ഐ ഹാൻഡിൽ ദ കിഡ് വിത്തൌട്ട് ആംഗർ, പീസ്ഫുള്ളി, സ്മാർട്ട്ലി, സ്പിരിച്വാലിറ്റി വുഡ് ഗിവ് യു ലോട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ.
അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ അച്ഛനമ്മമാര് ഈ ഇതുവരെ ഉപയോഗിച്ച് വന്ന ഇപ്പൊ ടൂൾസ് എന്ന് പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. നമ്മൾ ദേഷ്യം ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു, പക്ഷെ അത് എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് വേറെ ഈ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ ആ അങ്ങനെ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം എനിക്ക് തോന്നുന്നു അച്ഛനമാര് ചിന്തിക്കണം വേറെ ടൂൾസ് അവൈലബിൾ ആണ്, ബെറ്റർ ടൂൾസ് ആർ അവൈലബിൾ. ആ ടൂൾസിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 പ്രാക്ടീസ്, ഒരു ഒരു മനോഭാവത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും സമയപരിമിതി മൂലം ഇന്ന് നമ്മൾ അവസാനിപ്പിക്കണം. അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം. എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും, എന്തൊക്കെ രീതിയിൽ ഈ പറഞ്ഞ പോലെ എംപവർ, നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ കണ്ടു പാരന്റ്സ് തന്നെയാണ് എംപവർ ആവേണ്ടത്. ഇന്നത്തെ ഇത്രയും സമയം വളരെ മനോഹരമായിട്ട് ഉദാഹരണങ്ങളിലൂടെ നമ്മെ വളരെ ആഴത്തിലേക്ക് നയിച്ച ബ്രദറിന് ഇന്നത്തെ സമയത്തിന് വളരെയധികം നന്ദി.
നന്ദി, നമസ്കാരം.
ജ്യോതിർഗമയിൽ കാര്യക്ഷമമായ രക്ഷാകർത്തൃത്വത്തിന്റെ വിവിധ വശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യക്ഷമമായ, കാര്യക്ഷമതയുള്ള ഒരു രക്ഷാകർത്താവാൻ എന്തെല്ലാം നമ്മൾ ചെയ്യണം, ഏതെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, എവിടെയാണ് നമ്മൾ ചുവടുവെക്കേണ്ടത്, ഒരു കുട്ടിയെ നമ്മൾ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏതെല്ലാം ഉപകരണങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അവിടെയാണ് നമ്മൾ ഇന്ന് കണ്ടത്, ദേഷ്യം തീർച്ചയായും ഒരു ഉപകരണമാണ്, പക്ഷെ എത്രത്തോളം അത് കാര്യക്ഷമമാവുന്നുണ്ട് എന്നെല്ലാ രക്ഷാകർത്താക്കളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റ് ധാരാളം ഉപകരണങ്ങൾ നമുക്ക് ഉപലബ്ധമാണ്, തീർച്ചയായും അതിനെ ഉപയോഗിക്കണം. സ്നേഹവും ശാന്തിയും നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു കാര്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കി, പരീക്ഷയ്ക്ക് പഠിക്കുക എന്നതിനേക്കാൾ പ്രധാനം ഒരു കുട്ടിയെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പഠിപ്പിക്കുക എന്നത് തന്നെയാണ്. അതിനെത്ര സമയമെടുത്താലും ആ പഠിപ്പ് ജീവിതത്തിൽ ഏറ്റവും അധികം ഉപകാരപ്രദമാവുക തന്നെ ചെയ്യും. അതിനുള്ള ക്ഷമയും അതിനുള്ള ഉയർന്ന മനോഭാവവും തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ രക്ഷാകർത്താക്കൾക്കും ഉണ്ടാവട്ടെ. അങ്ങനെ വളരെ മനോഹരമായൊരു ഭാവിയിലേക്ക് നടന്നെടുക്കാൻ നമ്മുടെ യുവ തലമുറയ്ക്കും കഴിയട്ടെ. വരുന്ന എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. രക്ഷാകർത്തൃത്വത്തിന്റെ പുതിയൊരു വശവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം. അറിയിക്കേണ്ട വിലാസം: Thank you.